നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിക്കാം. ഹഗ്ഗായിയുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം. ഹഗ്ഗായിയുടെ പുസ്തകം പഴയ നിയമത്തിന് 890-ാമത്തെ പേജാണ്. പഴയ ബൈബിളിന്റെ 890-ാമത്തെ പേജിലാണ്. അവിടെ നാം വായിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായി ശയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നോക്കുക, ഇവിടെ ഹഗ്ഗായി എന്ന് പറയുന്ന പഴയ നിയമ പ്രവാചകൻ താന് പ്രവചിക്കുന്നത് ആരോടാണ്? നമുക്ക് ഇതിന്റെ പശ്ചാത്തലം കുറെയെല്ലാം അറിയാം എന്ന് ഞാൻ കരുതുന്നു. പ്രവാസത്തിലേക്ക് കടന്നുപോയ ജനം, ഇസ്രായേൽ ജനം തിരികെ വന്നു. പക്ഷെ തിരികെ വന്നെങ്കിലും അവരുടെ കാര്യങ്ങളിലായിരുന്നു കൂടുതൽ താല്പര്യം. തിരികെ ബാബേൽ പ്രവാസത്തിന് ശേഷം ഒരു മടങ്ങിവരവുണ്ടായപ്പോ അവിടുത്തെ ദൈവാലയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ അതിന്റെ ചോദ്യാവസ്ഥയെക്കുറിച്ചോ ഉള്ള ചിന്തയ്ക്ക് പകരം അവരവരുടേതായ കാര്യങ്ങളിൽ തൽപരരായിരിക്കുമ്പോ ഇതാ ഈ മടങ്ങിവരവിന് നേതൃത്വം നൽകിയ രണ്ടുപേരുണ്ട്, സെരുബ്ബാബേലും യോശുവയും. യോശുവ എന്ന് പറയുന്നത് മോശയ്ക്ക് ശേഷം വന്ന ആ യോശുവയല്ല, ഒരേ പേര് തന്നെ പലർക്കുണ്ടാകുമല്ലോ. സെരുബ്ബാബേലിനോടൊപ്പം വന്ന യോശുവ, ഇവര് രണ്ടുപേർ, സെരുബ്ബാബേലും യോശുവയും, ഇവർ രണ്ടുപേരാണ് ഈ മടങ്ങിവരവിന് നേതൃത്വം നൽകിയത്. അവര് നേതൃത്വം നൽകി യെരുശലേമിൽ മടങ്ങിയെത്തിയെങ്കിലും ദൈവാലയത്തിന്റെ ശോച്യാവസ്ഥയല്ല അന്നത്തെ ജനത്തിന് പ്രധാനമായിരുന്നത്. അവര് എന്തായിരുന്നു, അവർക്ക് അവരുടെ വീടുകളും അവരുടെ തോട്ടങ്ങളും അവരുടെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അവരെ ചിന്ത ഉണ്ടായിരുന്നത്. ദൈവാലയം അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും സെരുബ്ബാബേലിനെ യോശുവയ്ക്കും ഉള്ളില് വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടായി. ആ സമയത്ത് അവരെ ശക്തിപ്പെടുത്താനായിട്ട് ഹഗ്ഗായി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവരോട് നടത്തിയ പ്രവചനങ്ങളാണ് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. നോക്കുക, അതിന്റെ തുടക്കത്തിൽ നാം കാണുന്നു, ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായ പ്രവചനങ്ങൾ, അവരുടെ നേരെ ഉണ്ടായ പ്രവചനങ്ങളാണ് ഇവിടെ നാം കാണുന്നു. ഇവിടെ സെരുബ്ബാബേലിനും പുരോഹിതനായ യോശുവയ്ക്കും അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഹഗ്ഗായി പ്രവചിക്കുമ്പോ ഇതാ പ്രവചനം തീരുന്ന ആ ഭാഗത്ത് ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ നാം കണ്ടതെന്താണ്? സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായി ശയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. മുദ്രമോതിരം, മോതിരം വിരലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം. നാം ദൈവവചനത്തിന് പലപ്പോഴും അരക്കച്ചയെക്കുറിച്ച് പറയാറുണ്ട്, മോതിരത്തെക്കുറിച്ച് പറയാറുണ്ട്. അരക്കച്ചയും മോതിരത്തിനുമൊക്കെ ഉള്ള പ്രത്യേകത എന്താണ്? അത് ഉപയോഗിക്കുന്ന ആളിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ചേർന്ന് നിൽക്കുക, വളരെ ഇന്റിമേറ്റ്, വളരെ വളരെ അടുത്ത ഒരു ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. ഇവിടെ ഇതാ വലിയവനായ ദൈവം ഒരു മനുഷ്യനോട്, ശയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്നെ എന്താക്കും, നിന്നെ മുദ്രമോതിരമാക്കും. മുദ്രമോതിരമാക്കും, മുദ്രമോതിരം, അത് ഇന്റിമസിയെ കാണിക്കുന്നു, അടുപ്പത്തെ കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിന്റെ ഒരു സാധ്യത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയവനായ ദൈവം, എങ്ങനെയാ വാക്യം തുടങ്ങുന്നു? സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ. നാം പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെയും നിർമ്മിച്ച് പാലിച്ച് പോറ്റി പുലർത്തുന്ന വലിയവനായ യഹോവ കോടാനുകോടി ദൂതന്മാരുടെ സ്തുതികളിന്മേൽ ആ നിലയില് സ്വർഗോന്നതങ്ങളിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വലിയവനായ ദൈവം, സൈന്യങ്ങളുടെ യഹോവ അവിടുന്ന് അരുള ചെയ്യുകയാണ്, എന്റെ മകനായ സെരുബാബേലേ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോദരമാക്കും, വളരെ ഇന്റിമേറ്റ് ആയ വളരെ അടുത്ത ഒരു ബന്ധം നിനക്ക് ഞാൻ തരും. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ വാക്യം നമുക്ക് ഒരു നമ്മളോടുള്ള ഒരു പ്രവചനമായിട്ട് നമുക്ക് എടുക്കാം. എന്താ എന്റെ ജീവിതത്തില് കർത്താവേ പല കാര്യങ്ങളുണ്ടെങ്കിലും നിനക്ക് എന്നോട് സ്നേഹമുണ്ട്, നിനക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്, നീ എന്നെ എടുത്ത് വളരെ ഇന്നു വരെ ഇല്ലാത്ത കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരു ബന്ധത്തിലേക്ക് അവിടുന്ന് എന്നെ നയിച്ചു. മുദ്രമോദരം എന്ന് പറയുന്നത് അടുപ്പത്തെയാണ് കാണിക്കുന്നത്. ഉത്തമഗീതത്തില് നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു വാക്കുണ്ടല്ലോ, ഉത്തമഗീതം അതിന്റെ 8-ാം അധ്യായത്തില് മുദ്രമോദരത്തെ കുറിച്ച് അവിടെ ശൂനേകാരി പറയുകയാണ്. അതിന്റെ 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, എന്നെ ഒരു മുദ്രമോദരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോദരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. നോക്കുക, എന്നെ ഒരു മുദ്രമോദരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോദരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ ആ നിലയിലുള്ള വളരെ ഇന്റിമേറ്റായ ഒരു ബന്ധമാണ് ശൂലേമിയും അവളുടെ ആ ഇടയച്ചേർക്കനും തമ്മിൽ ഉണ്ടായിരുന്നു. ആ നിലയില് ഉള്ള ആ ബന്ധത്തിൽ അവൾ പറയുകയാണ്, എന്നെ തന്നെ നീ ഒരു മുദ്രമോദരമായി നിന്റെ ഹൃദയത്തിന്മേലും നിന്റെ ഭുജത്തിന്മേലും നിന്റെ കൈകളിലും വെച്ചുകൊള്ളണം. നോക്കുക പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ആ നിലയില് കർത്താവിനോട് അപേക്ഷിക്കാനായി നോക്കുമോ? കർത്താവേ, ഞാൻ എന്റേതായ വഴികളിൽ പല വർഷങ്ങൾ ഓടി, ഓ ക്രിസ്തുവിനെ അറിഞ്ഞു, കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്റെ സ്വയത്തിന്റെ പിടിയിൽ നിന്ന് പലപ്പോഴും മോചിതനായിട്ടില്ല. വളരെ ശക്തമായ ഒരു ദേഹിയാണ് എനിക്ക് ഉള്ളത്. ഞങ്ങള് ഇന്നലെ രാത്രി മീറ്റിംഗിലെ ഈ കാര്യം ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ തടവിലാക്കത്തക്കവണ്ണം ശക്തമായ ഒരു ദേഹിയാണ് നമുക്കുള്ളത്. അതിനെ നുറുക്കി ആത്മാവിന്റെ പുറത്തോട്ടുള്ള ഒരു പ്രവാഹം അതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെങ്കിലും പലപ്പോഴും കർത്താവേ നിന്റെ കൈകളിൽ നുറുങ്ങപ്പെടാതെ തകരപ്പെടാതെ ഞാൻ അങ്ങനെയാണ് നിന്നവനാണ്. ഓ അങ്ങനെയൊക്കെ ഇപ്പോഴും അങ്ങനെ ആയിരിക്കുന്നെങ്കിലും കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നു, നിന്റെ സ്നേഹത്തിന് ഞാൻ ആഗ്രഹിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ, എന്നെ ഒരു മുദ്രമോദരമായിട്ട് നിന്റെ കൈകളിൽ നിന്റെ ഹൃദയത്തിന്മേൽ എപ്പോഴും വെച്ചുകൊള്ളണമേ കർത്താവേ. നോക്കുക, നമുക്ക് ഈ ഒരു വലിയ സാക്ഷരതയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വലിയവനായ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് നമ്മൾ തീരുന്ന ഒരവസ്ഥ. ഇവിടെ സെരുബാബേലിനെയും യോശുവിനെയും കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. യോശുവയുടെ ജീവിതത്തിൽ ആ നിലയില് 100% പെർഫെക്റ്റ് ആയ ഒരു ജീവിതമല്ല യോശുവയുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് അതേ നാം കാണുന്നുണ്ട്. സെക്രിയാവിന്റെ പുസ്തകത്തില് നാം ആ കാര്യം കാണുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ 3-ാം അധ്യായത്തിലെ മഹാപുരോഹിതനായ യോശുവ? നോക്കുക, ഹഗ്ഗായിയും സെക്രിയാവും ഒരേ കാലഘട്ടത്തിൽ പ്രവചിച്ചുകൊണ്ടിരുന്നവരാണ്. അങ്ങനെ ആ യോശുവയെ കുറിച്ച് പറയുന്നത് അവന്റെ മുഷിന്റെ വസ്ത്രം ധരിച്ച് നിൽക്കുന്നവനായിട്ടാണ്. 3-ന്റെ 3-4 വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നോക്കുക, അങ്ങനെയുള്ള യോശുവ, ഒരുപക്ഷെ സെരുബാബേലിന്റെ കാര്യം അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ടാവുന്നില്ല എങ്കിലും, ആ 100% പെർഫെക്റ്റ് ആയ ആളുകളല്ല. കുഴപ്പങ്ങളുണ്ട്, മുഷിന്റെ വസ്ത്രമുണ്ട്, തലയിലെ മുടിയില്ല, ആ നിലയിലെ ഒരു കിരീടം വെച്ചിട്ടില്ല. ഇതെല്ലാം ഉള്ളവനായ യോശുവെ ദൈവം എന്ത് ചെയ്യുന്നു? അവനെ പെർഫെക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതാണ് സെക്രിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് നാം കാണുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, സെരുബാബേലിനെ ഞാൻ എടുത്ത് ഒരു മുദ്രമോദരമാക്കും എന്ന് കർത്താവ് ദൈവം അരുളി ചെയ്യുമ്പോ അവന്റെ ജീവിതം 100% പെർഫെക്റ്റ് ആയ ഒരു ജീവിതമാകണം എന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ ആ നിലയിലായിരിക്കേയില്ല. എങ്കിലും ദൈവത്തിന്റെ കരുണയില് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു മുദ്രമോദരമാക്കും. ഞാൻ കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയ ഒരു ബന്ധം, അടുത്ത ഒരു ബന്ധം, ഞാനൊരു എന്നെ നിന്നെ തന്നെ ഞാൻ എടുത്ത് ഒരു മുദ്രമോദര കരങ്ങളിൽ ഇടുന്നത് പോലെ ഞാൻ നിന്നെ ഹൃദയത്തിൽ വഹിക്കും. നോക്കുക, ദൈവം എന്നോടും നിന്നോടും ഇന്ന് അതാണ് പറയുന്നത്. പല പല അനുഭവങ്ങളിലൂടെ നമ്മളെ ദൈവം കടത്തിക്കൊണ്ടു വന്നത് എന്തിനാണ്? ദൈവത്തോട് കുറച്ചുകൂടെ അടുത്ത ബന്ധം, ഇന്റിമേറ്റ് ആയ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം അതിനാശ വെച്ചാണ് നമ്മളെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കുറച്ചുകൂടെ അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ നാം അകന്നകന്നു പോവുകയാണ്? ഇന്നിവിടെ ഇവിടെ നമുക്ക് കണ്ടത് സെരുബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമുക്ക് മറ്റൊരു അർത്ഥം നമുക്ക് ചിന്തിക്കാം. മുദ്രമോതിരം അത് ശക്തിയെ കാണിക്കുന്നു, അതായത് അത് അധികാരത്തെ കാണിക്കുന്ന ഒന്നാണ്. രാജാക്കന്മാരുടെ ആ രാജശാസനങ്ങള് അവരവസാനം മുദ്രയിടുന്നത് അവരുടെ മുദ്രമോതിരം ഊരി അതുകൊണ്ടാണ് പലപ്പോഴും മുദ്രയിടുന്നത്. അതൊരു അധികാരത്തെ കാണിക്കുന്നതാണ്. ഞാനും നീയും ദൈവത്തിന്റെ മുദ്രമോതിരമാകുക എന്ന് പറഞ്ഞാൽ അത് അതിലൊരു അധികാരമുണ്ട്, അധികാരമുണ്ട്. എന്തുകൊണ്ടാണ് സെരുബാബേലിനെ ഈ നിലയില് ഒരു മുദ്രമോതിരമാക്കുന്നത്? ദൈവത്തിന്റെ അധികാരം ആ കാലഘട്ടത്തിൽ അവന് നൽകി അവനെ ആ നിലയിൽ ഒരു മുദ്രമോതിരമാക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? ഓ, അതിനുള്ള കാരണം നമുക്കവിടെ കാണാൻ കഴിയും. മറ്റു പലരും അവരവരുടെ വഴിക്ക് തിരിഞ്ഞപ്പോ സെരുബാബേൽ ദൈവത്തിന്റെ ആലയം, അതായിരുന്നു അവന്റെ ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം. അതിനെക്കുറിച്ചായിരുന്നു അവന്റെ ഭാരം, അതിനെക്കുറിച്ചായിരുന്നു അവന്റെ കണ്ണുനീരും വിയർപ്പും, അവന്റെ അധ്വാനവും. അവന്റെ ഉറക്കത്തിൽ പോലുമുള്ള അവന്റെ ചിന്ത അതായിരുന്നു. അവൻ സ്വപ്നം കണ്ടുണരുന്നത് ആലയത്തെ വീണ്ടും പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് അവൻ ഉണർന്നു വന്നത്. അവന്റെ ജീവിതം മുഴുവൻ യഹോവയുടെ ആലയം എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു വെച്ചിരുന്നത്. ഏത് കാലഘട്ടത്തിലാണത് നോക്കുക. അതിന്റെ ഒന്നാമധ്യായം, ഹഗ്ഗായിയുടെ പുസ്തകം ഒന്നാമധ്യായം അതിന്റെ 4 വചനത്തില് അവിടെ പൊതുവേ ഉള്ള ആളുകളുടെ രീതിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നോക്കുക, ആളുകളെല്ലാം വന്ന് അവരുടെ വീടുകൾ വളരെ ഭംഗിയാക്കി, അതിന് ഭംഗിയാക്കി അങ്ങനെ ഇരിക്കുമ്പോ മോഡിലോട്ടൊക്കെ ഇരുന്ന് നോക്കുമ്പോ ഓ, അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അതിന് ഒരു മച്ചൂടെ കിട്ടാലോ. ഉടനെ അവർ പോവുകയാണ്, മലയിൽ ചെന്ന് മരം വെട്ടിക്കൊണ്ട് വന്ന് തടിയറത്ത് അവരുടെ തട്ടിടാനും തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഖേദത്തോടെ ദുഃഖത്തോടെ ചോദിക്കുകയാണ്, ഓ, ഈ ആലയം ശൂന്യമായിരിക്കെ, യഹോവയുടെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? എന്താ അതിന്റെ അർത്ഥം? ഈ ആലയത്തിന്റെ ശൂന്യാവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്താവിഷയമല്ല, അവർക്ക് അവരുടെ കാര്യമാണ്, സ്വന്തം കാര്യമാണ് പ്രധാനം, സ്വന്തം വീടാണ് പ്രധാനം. അതിന് തട്ടിടാനും അതിന് മോടി പിടിപ്പിക്കാനുമാണ് അവർക്ക് ആഗ്രഹം. യഹോവയുടെ ആലയത്തെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതാ ഒരു സെരുബാബേലും ഒരു യോശുവയും മുന്നോട്ട് വരുമ്പോ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുന്നു, സെരുബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും, ഈ കാലഘട്ടത്തിൽ നിനക്ക് ഞാനൊരു അധികാരം നൽകും എന്ന് പറയും. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോ ഈ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ ഇന്ന് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നതും ദൈവത്തിന്റെ നാമം ആ നിലയിൽ നിന്ദിക്കപ്പെടുന്നതിലും ഒരു ഒരു സങ്കടമില്ലാതെ, ഒരു ഖേദമില്ലാതെ എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ വചനം അത് ദൈവികമായ കാര്യങ്ങൾ ഒരു ആദായ സൂത്രമായി എടുത്ത് ഓ അതിൽ നിന്ന് പ്രയോജനങ്ങൾ നേടി ആ നിലയിലൊക്കെ ഇതിനെ കൊമേഴ്സ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെയും നിന്റെയും ചിന്ത യഥാർത്ഥത്തിൽ ഉള്ള ഒരു ആലയം പണിയെ കുറിച്ചാണെങ്കിൽ, ആലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ആ കർത്താവിന്റെ ശരീരം പണിയുന്ന ആ ഒരു കാര്യത്തിലാണ് എന്റെയും നിന്റെയും ചിന്തയെങ്കിൽ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഒരു വാഗ്ദത്ത വചനം തരികയാണ്. സഹോദര സഹോദരി, എന്റെ മകനെ മകളെ, നിന്നെ ഞാൻ ഇന്നെടുത്ത ഈ കാലഘട്ടത്തിൽ ആളുകൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാനായിട്ട് മരം വെട്ടാനായിട്ട് മലമുകളിലേക്ക് ഓടുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നിന്നെ കൂടുതൽ ഇന്റിമേറ്റായ ഒരു ബന്ധത്തിലേക്ക് ഞാൻ നിന്നെ നയിച്ചു. നിനക്ക് ഒരു അധികാരം ഞാൻ നൽകും. നമുക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടോ? സെരുബാബേലിനെ പോലെ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നുണ്ടോ? അതോ ഇന്ന് ഈ കാണുന്ന തട്ടിട്ട വീടുകളാണോ നമ്മുടെ ചിന്താവിഷയം? ഓ, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂവിനെ പോലെ, അങ്ങനെയാണ് പാട്ടുകാരൻ പറയുന്നത്, ദൈവവചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ, അങ്ങനെയുള്ള കൊഴിഞ്ഞു പോകുന്ന ഈ സമ്പത്തിലും ഈ കാര്യങ്ങളിലും ഈ പേരിലും ഓ അതിലാണോ നമ്മുടെ താല്പര്യം? അതോ അതിനപ്പുറത്ത് നിത്യമായ ഒന്ന്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അത് പണിയുന്നതിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോടൊരു ഈ കാലഘട്ടത്തിലും മറ്റുള്ളവരൊക്കെ സ്വന്തം വഴിക്ക് തിരിഞ്ഞോട്ടെ, പക്ഷേ ഈ കാലഘട്ടത്തിലും എനിക്ക് നിരക്കും വലിയവനായ ദൈവവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടാക്കാനും അവിടുത്തെ അധികാരം ഈ കാലഘട്ടത്തിൽ കൈയാളാനും നമുക്ക് കഴിയും. എന്തൊരു വലിയ സാധ്യതയാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ചിന്തകൾ വിടാം. നമ്മുടെ സഭയെ തന്നെ നാം ചിന്തിച്ചാൽ എത്ര പേർക്ക് ഈ കാര്യങ്ങളിൽ ഒരു വിവരമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലെ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോ താനൊരു വചനം പറയുന്നുണ്ടല്ലോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് താന് തന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ രണ്ടാമധ്യായം, ഫിലിപ്പിയർ രണ്ടാമധ്യായം അതിന്റെ 20-21 വചനങ്ങൾ, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. തീമത്യോസിനെ അവിടേക്ക് അയക്കുന്നതിനെ കുറിച്ചാണ് അതിന്റെ 19-ാമത്തെ വചനം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മണം തണുക്കേണ്ടതിന് തീമത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. എന്താ ഇവിടെ പറയുന്നത്? പൗലോസ് വളരെ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റേതായ ഹൃദയത്തോട് ചേർന്ന് വളരെ ശക്തമായ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്. ആ പ്രവർത്തനം ചെയ്യുന്ന പൗലോസ് ഒരു ഘട്ടത്തിൽ തിരിഞ്ഞ് തന്റെ ചുറ്റുപാടും നോക്കുമ്പോ തന്നോടൊപ്പം ഉള്ള ആളുകളെല്ലാം എന്തിനാ ഏർപ്പെട്ടിരിക്കുന്നത്? അവരെല്ലാം സ്വന്തം കാര്യം നോക്കുന്നു. ദേ ആർ കൺസേൺഡ് വിത്ത് ദംസെൽവ്സ്. അവരവരുടേതായ കാര്യങ്ങളിലാണ് അവർക്ക് താല്പര്യം. ആ എനിക്ക് എന്നെ പോലെ തന്നെ തുല്യചിത്തനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ ഒരു തീമത്യോസ് മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല എന്ന് പറയുകയാണ്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം നമ്മെ ദൈവം ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ വിളിച്ച് വേർതിരിച്ചിരിക്കും. ഞാൻ കഴിഞ്ഞ രാത്രിയും സംസാരിച്ചപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, പല വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ദൈവം നടത്തി എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു. ഓ, ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ പിന്നിട്ട കാലഘട്ടത്തെ കുറിച്ച്, അവിടെ കൈവിട്ട് കളഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച്, അവിടെ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു തരിമ്പും ഖേദമില്ല. ഒരു ചെറിയ ഒരു ഖേദം പോലും എന്നിൽ അവശേഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വിജയകരമായ ഒരു ജീവിതം, കർത്താവിനോട് അടുത്ത ഒരു ജീവിതം, പാപത്തിന്റെ മേലെ ജയമുള്ള ഒരു ജീവിതം, സ്വയം ജീവനെ ആ ബലിയർപ്പിച്ച് ഈ കർത്താവ് തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിൽ ചീന്തി മുന്നോട്ട് വെച്ച് ആ വഴിയിലൂടെ പോകുന്ന ഒരു അനുഭവം, ഇതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ലഭിച്ച് ദൈവാലയത്തില് ഒരു സീറ്റ് കർത്താവ് എനിക്ക് തന്നല്ലോ എന്നുള്ളത് ഓർക്കുമ്പോ, ഓ, എനിക്ക് ഒരു കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒരു ഖേദം പോലും ബാക്കി നിൽക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിലയില് നാം ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് കൊണ്ടുവന്ന ആ ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ആ ദൈവസഭയെ കുറിച്ച് ആ നിലയില് ഒരു വെളിപ്പാടായിട്ട് ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ചാൽ നമുക്ക് മറ്റു പലതും അപ്രസക്തമായി പോകും. പലപ്പോഴും പല സഹോദരന്മാരെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവരെ ഫോണിൽ സംസാരിക്കുമ്പോഴും ഒക്കെ അവര് ഈ ഇതിന്റെ ഒരു യുണീക്നെസ്, ഇതിന്റെ ഒരു അതുല്യത അത് കണ്ടിട്ടുണ്ടോ? ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും. ഓ, നാം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഒരുവൻ ഇങ്ങനെ പോകുമ്പോ അവനെ ഒരു നിലത്തിനെ ഒളിച്ചു വെച്ച ഒരു നിധി കണ്ടു. നിധി കണ്ടപ്പോ അവനെന്ത് ചെയ്തു? അവന്റെ സന്തോഷത്താൽ ചെന്ന് മറ്റെല്ലാം വിറ്റഴിച്ച് ആ നിധിയുള്ള ആ നിലം വാങ്ങി. എങ്ങനാ വിൽക്കാൻ പോകുന്ന സന്തോഷം ഉണ്ടാകുന്നത്? എങ്ങനെ വിൽക്കാൻ പോകുമ്പോ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകും? അയ്യോ, ഇത്രയും നാൾ കൊണ്ടു കടന്നതാണ് അത് വിറ്റു പോകുമ്പോ എല്ലാവർക്കും ദുഃഖമാണുള്ളത്. ഇവിടെ ഇതാ വ്യത്യസ്തനായ ഒരുവൻ, അവനെന്താ, അവന് സന്തോഷത്തോടെ വിറ്റു. ആളുകൾ പറയുക, നിനക്ക് ഇതിന് കൂടുതൽ വില കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുമ്പോ, സാരമില്ല, അത് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിറ്റേച്ച് അവൻ വന്ന് ഈ നിലം വാങ്ങിച്ചു. ഈ നിലവേതാണ് ദൈവത്തിന്റെ നിക്ഷേപം അടങ്ങിയിരിക്കുന്ന ഈ നിലവേതാണ്? ഞാൻ പലപ്പോഴും ദൈവസഭയെ കുറിച്ച് ചേർത്താണ് ചിന്തിക്കുന്നത്. ദൈവസഭയിൽ ദൈവത്തിന്റെ ഗുപ്തമായ നിക്ഷേപങ്ങളുണ്ട്, ദൈവവചനത്തിന്റെ ആഴങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ മറ്റുള്ളതെല്ലാം സന്തോഷത്താൽ വിൽക്കും. വിറ്റ് സന്തോഷത്താൽ വന്ന് ഈ നിലം വാങ്ങുക. പ്രിയമുള്ളവരെ, ആ നിലയില് ഒരു കാര്യത്തിനായിട്ട് പൂർണ്ണമായിട്ട് ഡിവോട്ടഡ് ആയ ആളുകൾ അവരെത്ര പേരുണ്ട്? നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ തന്നെ ഈ കാര്യങ്ങളാൽ ഈ സത്യങ്ങളാൽ പിടിക്കപ്പെട്ടവർ എന്ന് പറയുന്നവരിൽ തന്നെ എത്ര പേർ ഇതിന്റെ ആ നിലയിൽ അതിന്റെ ഒരു അതുല്യത കണ്ടിട്ടുണ്ട്. ഞാന് നമ്മളൊരു ഒരുതരം ഞാൻ മാത്രമാണ് വിശുദ്ധൻ എന്നുള്ള നിലയിൽ ഒരുതരം പരിശുദ്ധത്തിൽ നിൽക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും വലിയ വിശുദ്ധന്മാരായ ദൈവദാസന്മാരുണ്ട്, ദൈവം പല നിലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ബഹുമാനിക്കും. ഈ കഴിഞ്ഞത് ഇവിടെ മെഡിക്കൽ കോളേജില് എന്റെ അവിടെ സ്വർഗീയ വിരുന്നിന്റെ ഒരു രണ്ടു ദിവസത്തെ ഒരു കൺവെൻഷൻ നടന്നു. ഞാൻ ഇതേവരെ ഈ ദൈവദാസനെ കുറിച്ച് തങ്കു എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാനൊരു ദിവസം മോനോട് പറഞ്ഞു, മോനെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണമല്ലോ. ഞാനും മോനും കൂടെ ഒരു സ്കൂട്ടറെ കയറി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ വലിയ പാട്ടും വലിയ ബഹളവുമാണ്, അവിടെ പല കാര്യങ്ങളും നമുക്ക് ചേരാത്ത പല കാര്യങ്ങളുണ്ട്, നമുക്ക് ആത്മാവിൽ ഞെരുക്കം വരുന്ന പല കാര്യങ്ങളുണ്ട്. എങ്കിലും ആ ദൈവദാസൻ എണ്ണീറ്റ് ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്ന സമയം മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ ദൈവദാസനെ നിർത്തിക്കൊള്ളണമേ, നിർത്തിക്കൊള്ളണം. അവന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് അവനൊരു വീഴ്ച സംഭവിക്കില്ലേ? വീഴ്ച സംഭവിച്ചാൽ ഈ നിൽക്കുന്ന 600,000 വരുന്ന ഇത്രയും വരുന്ന വലിയൊരു ജനതതിയാണ് അവിടെ കൂടിയിരിക്കുന്നത്. ആ ഗ്രൗണ്ടിൽ ഓ മണൽതുള്ളിയിടാൻ കഴിയാതെ വണ്ണമുള്ള ജനതതിയാണ് അവിടെ കൂടിയിരിക്കുന്നത്. ഇവരുടെയൊക്കെയും വിശ്വാസം പലപ്പോഴും കടപുഴകി പോകാനായിട്ട് ഇടയാകുമല്ലോ, അതുകൊണ്ട് പിശാച് അവനെ തള്ളിയിടാൻ ഇടയാകില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെയും ഞാൻ ഓർക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞാൻ എന്താ പറഞ്ഞത്? അതുകൊണ്ട് നാളെ ഇവിടെ അടച്ചു കൂട്ടിയിട്ട് ഹെവൻലി ടെസ്റ്റ് പോകും എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, ആ ദൈവദാസന് ദൈവം കൊടുത്ത ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് ദൈവം തന്ന നമ്മുടേതായ ഒരു യൂണിക്കായ ഒരു കാഴ്ചപ്പാടുണ്ട്. നാം ഇത് വിട്ടിട്ട് മറ്റു പലതിന്റെയും പുറകെ പോയാൽ ഈ ദൈവം ഏൽപ്പിച്ച് ഈ പ്രവൃത്തി ആര് ചെയ്യും? ആര് ചെയ്യും? ഞാൻ ഈ ദൈവദാസന്മാരെ എല്ലാം ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നവരുടെ എണ്ണം 2-3 ആയിട്ട് ചുരുങ്ങിയാലും വിരൽ നിർത്താവുന്ന തരത്തിൽ ചുരുങ്ങിയാലും ഈ നിലം വിട്ട് ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം അതുപോലൊരു ബോധ്യം തരാതെടുത്തോളം കാലം എനിക്ക് കിട്ടിയ ബോധ്യത്തിൽ കുറച്ച് നിൽപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ എല്ലാവരും ഇതിനെ ഒരു കച്ചവടച്ചരക്കാക്കിയിരിക്കുമ്പോ, തട്ടിട്ട വീടുകൾക്ക് വേണ്ടി പോകുമ്പോ, അവര് അവരവരുടേതായ കാര്യങ്ങൾക്കായിട്ട് തിരിഞ്ഞ് പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റേതായ ഒരു പ്രവൃത്തി, ദൈവത്തിന്റെ ഒരു ശരീരത്തിന്റെ പണി, അതാണ് പരമപ്രധാനം എന്നൊരു വെളിപ്പാട് കിട്ടിയവൻ, പ്രിയമുള്ളവരെ, അവൻ അവിടെ ഉറച്ചു നിൽക്കും. അവനെ സംബന്ധിച്ച് ചാഞ്ചല്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഓ നാം ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം സഭയെക്കുറിച്ചൊരു വ്യക്തത നമുക്ക് ഉണ്ടാവും. സഭയെന്ന് പറയുന്നത് സാർവദേശീയ സാർവലൗകിക സഭയാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു വന്ന് കാൽവരി ക്രൂശിലെ മരിച്ച് അതിനുശേഷം കർത്താവിന്റെ രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ട 2000 വർഷമായിട്ട് കർത്താവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരെല്ലാം കർത്താവിന്റെ ആ നിലയിലുള്ള അദൃശ്യമായ സഭയിലെ അംഗങ്ങളാണ്. ആ അദൃശ്യമായ സഭയുടെ ഭാഗമാണ് നമ്മളും. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഈ സഭയെന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് നമ്മുടേതായ തലത്തിൽ മനസ്സിലാകണമെങ്കിൽ നമുക്കതിനൊരു പ്രാദേശികമായ രൂപം ഉണ്ടായാലേ പറ്റുകയുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു, അല്ലെ ഒരു വലിയ സമുദ്രത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു വലിയ തടാകത്തിന് കൊണ്ടുവന്നു. ആ തടാകത്തിലെ വെള്ളം മുഴുവൻ നമുക്ക് കുടിച്ചു വച്ചിരിക്കാനായിട്ടൊക്കെയില്ല. പിന്നെ എന്താ, ആ വെള്ളം ഒരു കപ്പിനകത്ത് എടുത്ത് നമുക്ക് കുടിക്കാനായിട്ടൊക്കെ. ഈ വലിയ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞുകിടന്ന ഈ സത്യമെന്ന് പറയുന്ന ആ സഭ, അത് വലിയ ഒരു പാരാവാരം പോലെയുള്ള ഒന്നാണ്. അതിൽ നിന്ന് നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കപ്പെന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശിക സഭയാണ്. നമുക്ക് കാണാവുന്ന, നമ്മുടേതായ തലത്തില്, നമുക്ക് തൊടാവുന്ന, സ്പർശിക്കാവുന്ന തലത്തിൽ ഒരു ചെറിയ കപ്പില് ആ സഭയുടെ ഒരു ചെറിയ രൂപം ഉൾക്കൊണ്ട് അതിൽ നിന്നേ നമുക്ക് കുടിക്കാനൊക്കെയുള്ളൂ. ഇത് നമ്മുടെ പരിമിതിയാണ്. പരിമിതിയായിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ശക്തിയുമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയിൽ നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവർക്കും നന്മ വരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ആ സത്യങ്ങൾക്ക് വേണ്ടി നാം നിൽക്കാനായിട്ടും ഈ ദൈവിക സത്യങ്ങളെ ഒരു ഒരു കപ്പിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനായിട്ടും അതിനാരുണ്ട്? ആരുണ്ട്? നോക്കുമ്പോ തുല്യശിത്തനായിട്ട് ഒരാളെ പോലും കാണാനായിട്ടില്ല, ഒരാളെ പോലും കാണാനായിട്ട്. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ പെട്ടിരിക്കുന്നു. ഓ നോക്ക, സെരുബാബേലിനോട് പറയുന്നത്, സെരുബാബേലെ നീയൻ ആ നിലയിൽ താല്പര്യമുള്ളവനായിട്ട് പോവുക. അതിന്റെ ഏഴാമത്തെ എട്ടാമത്തെ വാക്യം, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയുകയും. ദൈവത്തിന്റെ സഭയുടെ പണി, ദൈവത്തിന്റെ സഭയുടെ പണി. നമ്മുടെ കഴിഞ്ഞ ഒരു ദിവസം ചിന്തിച്ചല്ലോ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് അക്ഷരാർത്ഥത്തിലെ ഭൂമിയിലില്ല, പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം അത് ഉണ്ട്. നാം 2000 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നെങ്കിൽ പലസ്തീനിൽ ആ നസ്രായനായ യേശു ദൈവപുത്രനാണെന്ന് നമുക്കൊരു വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, നമ്മളെല്ലാം വിറ്റ്, ഇന്ത്യയിൽ ഉള്ള നമ്മുടെ എല്ലാ സാധനവും വിറ്റ് നമ്മള് ആ കർത്താവിന്റെ അടുത്തെത്താനായിട്ട് ആഗ്രഹിച്ച് അങ്ങ് പലസ്തീനിലേക്ക് പോയേനെ. കാര്യം ദൈവപുത്രനാണ് അവിടുന്ന് എന്നുള്ള ഒരു ബോധ്യത്തിൽ ആ മറ്റെല്ലാം അപ്രസക്തമാണ് എന്ന് കണ്ടെത്തി നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെന്നേനെ. ഇതേ ജാഗ്രതയാണ് ഇന്ന് ദൈവത്തിന്റെ സഭയെക്കുറിച്ച് നമുക്ക് വേണ്ടത്. ഇന്നെന്താ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ അവിടുന്ന് ആ മനുഷ്യരൂപത്തിൽ നമ്മുടെ മധ്യത്തിൽ ഇല്ല, പക്ഷെ ദൈവത്തിന്റെ ശരീരം, കർത്താവിന്റെ ശരീരം ഇവിടെയുണ്ട്. ഈ ശരീരത്തെ അടുത്തേക്ക്, എത്രയും അടുത്തേക്ക് വരാൻ, ഓ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് നമ്മള് അവിടെ ഫലസ്തീൻ നാട്ടിലേക്ക് പോകുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ സഭയുടെ പണിക്കായിട്ട് ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഇതിനായിട്ട് വരും വരും. പക്ഷെ അതിനൊരു വെളിപ്പാടുണ്ടാണ്. വെളിപ്പാട് എന്താണ്? ഇത് കർത്താവിന്റെ ശരീരമാണ്. ശരീരം പണിയുന്ന ആ പ്രവൃത്തിയാണ് ഭൂമിയില് ഒരു ദൈവമകന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി. പലരും പലപ്പോഴും പറയാറുള്ളത് അവനവന്റെ വേലകളുടെ പിന്നാലെയാണ്. അവിടെ പോയി, ഇവിടെ പോയി. ഇന്നലെ രാത്രിയിലെ ഞാൻ ഒരു സഹോദരിയെ യാദൃശ്യമായിട്ട് കാണാനായിട്ടിടയായി. നേരത്തെ ഇവിടെ മീറ്റിംഗിന് വന്നിരുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാന് എല്ലാ ബോർഡഗെയിൻ ക്രിസ്ത്യൻസിനെയും ഒന്നുപോലെ കണ്ട് അങ്ങനെ പോകണമെന്നൊരു വലിയൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അവിടെ വരും, ചിലപ്പോൾ ഇന്നടത്ത് പോകും, ചിലപ്പോൾ ഇന്നടത്ത് പോകും. ഞാൻ അതെല്ലാം കേട്ടപ്പോ കൊള്ളാം, നല്ല നല്ല ആശയമാണ്, പക്ഷേ ദൈവം അങ്ങനെയല്ലല്ലോ നമ്മളെ വെച്ചേക്കുന്നത്. നമുക്കിവിടെ ബോണഗെയിൻ ക്രിസ്ത്യൻസിന്റെ ഒരു ഹോൾ യൂണിവേഴ്സ്, ഒരു ആ നിലയിലുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനൊന്നും ആ നിലയിലൊക്കെയില്ല. നമുക്ക് ദൈവം തന്ന ബോധ്യത്തിൽ നമ്മുടെ പരിമിതിക്കകത്ത്, നമ്മുടെ പരിമിതി കണ്ട് ആ അതിന്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടാണ് ദൈവം നമ്മളെ ആ നിലയിലാ വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വെളിപ്പാട് ബോധ്യം നമുക്കുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ, അവിടെ ചെന്ന് നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയേ. സെരുബ്ബാബേലിനോട് യോശുവയോടും ഉള്ള പ്രവചനമാണ്. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വളരെ വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരിക. അവിടെ ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങൾ കേട്ടനുസരിച്ച് ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. നോക്കുക, അവിടെ ആ പ്രവചനങ്ങൾ ആ സെരുബ്ബാബേലിനും യോശുവയ്ക്ക് നേരെ, ജനത്തിന്റെ നേരെ എല്ലാം മുഴങ്ങി ചെന്നപ്പോ അവരെന്ത് ചെയ്തു? അവര് യഹോവയെ ഭയപ്പെട്ടു, അനുസരിച്ചു. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. നമുക്കറിയാം വിശ്വാസം, ദൈവഭയവും വിശ്വാസവും അനുസരണവും അവരുടെ ഇടയിൽ സംഭവിച്ചു. അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് ആ കാര്യത്തില് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അതിനായിട്ട് സമർപ്പിച്ചു. അങ്ങനെ വന്നപ്പം ദൈവം പറയുകയാണ്, അതിനെ തുടർന്ന് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നോക്കുക അതിന്റെ 13-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി യഹോവയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. എപ്പോഴാണ്? എപ്പോഴാണ് അവര് ഈ വചനം കേട്ട് അനുസരിച്ച് ഭയപ്പെട്ട്? രണ്ട് കാര്യങ്ങളാണ്, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ഈ കാര്യങ്ങൾ ആ നിലയിൽ അവർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ ഇതാ, അതിന് അതുവരെ ഒരു ശാസനാരൂപത്തിൽ അവരോട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന, പ്രവചിച്ചുകൊണ്ടിരുന്ന ഹഗ്ഗായി ഇതാ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയ ദൈവജനമേ, നാം എത്ര പേര് ഈ കാര്യങ്ങളെ ഗൗരവമായി എടുക്കും? ഞായറാഴ്ച മീറ്റിംഗിന് വരുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവ സഭയുടെ ഒരു പണി, ഒരു പ്രവൃത്തി, ആ കാര്യത്തെ നാം ഗൗരവമായി എടുക്കുന്നത് എത്ര പേരുണ്ട്? ഞാനിത് പറയുമ്പോ ചിലര് സഹോദരിമാര് പാവപ്പെട്ടവര് വിചാരിക്കും, ഓ സഹോദരൻ അതൊക്കെ പറയാം, സഹോദരന് അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്, സഹോദരന് ചെയ്യുന്ന പോലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാന്, അല്ലെങ്കിൽ ആ നിലയില്. അങ്ങനെയല്ല, നാം ദൈവവചനത്തോട് അടുത്ത് വരുമ്പോ ഈ കാര്യത്തിനായിട്ട് നിനക്കൊരു പ്രാർത്ഥനയാണോ ഉള്ളത്? ദൈവം അത് കണക്കെടുത്തുകൊള്ളും. നിനക്കൊരു ഗ്ലാസ് കഴുകാനാണോ കഴിയുന്നത്? അത് ചെയ്യുക, ദൈവം അത് കണക്കെടുത്തുകൊള്ളും. ആ എത്ര വലിയൊരു സാധ്യതയാണ് ഉള്ളത്. അപ്പോ വേറൊരാൾ ഒരു കാര്യം ചെയ്യുന്നില്ലേ, ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഇടുക്കത്തിൽ നിനക്ക് പ്രവർത്തിക്കാൻ വിശാലമായ ഒരു സ്ഥലമാണ് ലഭിക്കുന്നത്. ആ വലിയ സാധ്യതകൾ, വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, അതിന്റെ വലിപ്പമല്ല നോക്കുന്നത്, അതിന്റെ പിന്നിലെ മനോഭാവമാണ്. സഹോദരി, സഹോദര, നിനക്ക് നല്ല ഹൃദയത്തോടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരു ചെറിയ കാര്യം ഇവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ, അത് ദൈവം ആ നിലയിൽ കണക്കിടും. സഭയുടെ ഒരു പണിയുടെ ഭാഗമാണത്. നാം പത്തായി സുവിശേഷത്തിലെ അന്ത്യകാലത്ത് കർത്താവ് രണ്ടു വശത്ത് നിന്നവരോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ എനിക്ക് വേണ്ടി ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ, അവിടെ എന്തൊക്കെയാ ചെയ്തത്? ഞാന് തടവിലായിരുന്നപ്പോ നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ രോഗിയായിരുന്നു, അന്നേരം എന്നെ വന്ന് ശുശ്രൂഷിച്ചു. അല്ലെങ്കിൽ നോക്കുക, പത്തായി സുവിശേഷം അതിന്റെ 25-ാം അധ്യായം എന്താ ഇവര് ചെയ്ത വലിയ കാര്യങ്ങൾ? എന്റെ രാജ്യം അവകാശമാക്കിക്കൊള്ളുകയും 34 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. കർത്താവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എന്താ അപ്പോ ഇങ്ങനെ വലിയ ദൈവരാജ്യത്തിലേക്കുള്ള വലിയ ആഹ്വാനം കേട്ട് അവരെന്താ ചെയ്തത് എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? അവരെ ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കി, 10,000 ക്രൂസൈഡുകൾ നടത്തി, ലോകവ്യാപകമായിട്ട് അവർ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു, ഇങ്ങനെയുള്ള വല്ല കാര്യങ്ങളുമായിരിക്കും പറയുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അവിടെ എന്താ പറയുന്നത്? 25-ന്റെ 35 മുതൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. സഹോദരി, നിനക്കത് കഴിയില്ലേ? ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു കുടിപ്പാൻ തന്നു, അതിഥിയായിരുന്നു ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു ഉടുപ്പിച്ചു, രോഗിയായിരുന്നു കാണുവാൻ വന്നു, തടവിലായിരുന്നു എന്റെ അടുക്കൽ വന്നു. നോക്കുക, നമ്മള് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയൊരു എന്താ ആ പറഞ്ഞതുപോലെ നമുക്ക് ഒരു നമ്മുടെ ചിന്തയില് നമുക്ക് ഒരു വലിയ ഒരു ആ നിലയില് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വലുത് എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളുമായിരിക്കില്ല സ്വർഗത്തിൽ വലിയ കാര്യങ്ങൾ. സ്വർഗത്തിൽ ഇവിടെ ചെറുതെന്ന് പറയുന്ന പല കാര്യങ്ങളെയായിരിക്കും സ്വർഗത്തിൽ വലുതായിട്ട് കാണുന്നത്. ഓ, നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമല്ല, അതിന്റെ പിന്നിലെ മനോഭാവമാണ്, അതാണ് ദൈവം കണക്കിടുന്നത്. നമുക്ക് വളരെ വേഗത്തിൽ പോകാം. ഈ വചനങ്ങൾ കേട്ട് അവരെ അനുസരിച്ചു, അവര് ഭയപ്പെട്ടു. ഭയപ്പെട്ടപ്പം ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിന്റെ താഴോട്ടുള്ള വചനങ്ങളിലേക്ക് വരുമ്പോ നമുക്ക് കാണാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോ ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ട് വേല ചെയ്യുകയും. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ട് വേല ചെയ്യുകയും. എന്തിനാ ഇവരെ പിന്നെയും ധൈര്യപ്പെടുത്തുന്നത്? അവരൊരു ചെറിയ ജനമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള ശത്രുത്വങ്ങൾ വലുതായിരിക്കാം. പ്രിയ സഹോദര സഹോദരി, നമ്മളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടും ഈ സത്യങ്ങളോടുള്ള എതിർപ്പ് വളരെ ശക്തമായിരിക്കാം, പക്ഷേ ഓ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവ ദൂതായി ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് 2-ാം അധ്യായം, ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ട് വേല ചെയ്യുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ പ്രവൃത്തി അത് ധൈര്യത്തോടെ സന്തോഷത്തോടെ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ ബൈബിളിന്റെ ആദ്യ പുറത്ത് എഴുതിയിട്ടിരിക്കുന്ന ഒരു വചനമുണ്ട്, അത് എവിടെ നിന്ന് ലഭിച്ചതാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത് ഇങ്ങനെയാണ്, ഞാനത് വായിക്കാം. ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് അറ്റ് വേർ യു ആർ. മതി. എന്താ? ഡു വാട്ട് യു ക്യാൻ, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. വിത്ത് വാട്ട് യു ഹാവ്, നിന്റെ കയ്യിൽ എന്തോ ഉണ്ടോ അത് വെച്ച് ചെയ്താൽ മതി. നീ എവിടാണോ അവിടെ അത് ചെയ്യുക. ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് അറ്റ് വേർ യു ആർ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് നമ്മളെ കൊണ്ട് അസാധ്യമായ ഒത്തിരി കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. സഹോദര, നീ ഒരിടത്ത് ഒരു ചെറിയ ആളായിട്ടിരിക്കുന്നു, പക്ഷെ നിനക്ക് പ്രാർത്ഥിപ്പാനായിട്ട് സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ചെയ്യുന്നത് സന്തോഷത്തോടെ ചെയ്യുക. ആ നാം എവിടെയായിരിക്കുന്നോ അവിടെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മളെ കൊണ്ടാകുന്നത് അത് പ്രവർത്തിച്ചാൽ മതി. ഓ, ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയാണ്, കർത്താവിന്റെ ശരീരമാകുന്ന സഭ പണിയുന്ന ഒരു പ്രവൃത്തിയിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നു, ഭയപ്പെടണ്ട, ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ട് വേല ചെയ്യുക എന്ന് പറയുന്നു. അതുപോലെ 2:18 വരുമ്പോ ഇതാ ഒരു വാഗ്ദാനം, നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെച്ചു വെക്കുകയും. ആ, നോക്കി, ഇതൊരു വാഗ്ദാനമായിട്ട് എടുക്കാൻ കഴിയുമോ? ഇന്ന് തൊട്ട് നിങ്ങൾ മുന്നോട്ട് ദൃഷ്ടി വെക്കുകയും. കഴിഞ്ഞ കാലഘട്ടത്തിലെ പരാജയങ്ങൾ വിട്ടേരെ, മറന്നേരെ. ആ, സഹോദരന്മാരാരോ പ്രാർത്ഥിച്ചപ്പോഴങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ കാലഘട്ടത്തിലെ പരാജയങ്ങൾ അത് മറന്നേക്കുക, ഇനിയും മുന്നോട്ട് ദൃഷ്ടി വെക്കുക, മുന്നോട്ട് ദൃഷ്ടി വെക്കുക. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം വിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുകയും മുന്നോട്ട്. പ്രിയമുള്ളവരെ, ദൈവജനമേ, നമുക്കൊരു പുറകോട്ട് നോക്കില്ല, നമുക്ക് മുന്നോട്ട് നോക്കുവാനേ ഉള്ളൂ. നോക്കുക, അതിന്റെ 19 വചനം, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് മുന്നോട്ട് ദൃഷ്ടി വെക്കാം, ദൈവം നമ്മോട് കൂടെയുണ്ട്, നമുക്ക് ധൈര്യപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യാം. ഇന്നു മുതൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതിന്റെ നാം ഒടുവിലായിട്ട് വായിച്ച ആ വചനത്തിലേക്ക് വീണ്ടും വരുമ്പോ, എത്ര വലിയൊരു ധൈര്യം, എന്റെ ദാസനായി ശെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോചനമാക്കും. പ്രിയ സഹോദര സഹോദരി, നാം ഈ നിലയിൽ ദൈവത്തിന്റെ വചനം കേട്ട് ഭയപ്പെട്ട് അനുസരിച്ച് നമ്മളെ കൊണ്ടാകുന്നത് ഓ നല്ല മനസ്സോടെ ചെയ്യാനായിട്ടും ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ പണിയുന്നതാണ് പ്രധാന കാര്യം എന്നുള്ള ബോധ്യത്തോടെയും, തട്ടിട്ട വീടുകൾക്ക് പിന്നാലെ പോകുന്നത് നിർത്തി നമുക്ക് ദൈവവചനമാണ്, ദൈവ സഭയാണ് പ്രധാനം എന്നുള്ള നിലയിൽ നമുക്കായിരിക്കാനും കഴിയുമെങ്കിൽ, ഇവിടെ ഇതാ അവനെ വിളിക്കുന്നത് നോക്കുക. ഈ 23 വചനത്തിലെ ഓരോ വാക്കും നമുക്ക് ധൈര്യം നൽകുന്നതാണ്. സെരുബ്ബാബേലിനെ എങ്ങനെയാ വിളിക്കുന്നത്? എന്റെ ദാസൻ, എന്റെ ദാസൻ. സഹോദര സഹോദരി, ഞാനും നീയും കർത്താവിന്റെ ബോണ്ടഡ് സെർവൻസ് ആണ്, അങ്ങനെയുള്ള ദാസനായിരിക്കണം. നമ്മൾ അങ്ങനെയാണോ? എന്റെ ദാസൻ. നമുക്കെല്ലാം മുദ്രമോദരമാക്കും എന്ന ഭാഗം വളരെ താല്പര്യമുള്ളതാണ്. മുദ്രമോദരമാക്കും എന്ന് പറഞ്ഞാൽ അത് താല്പര്യമുള്ളതാണ്. എന്നാൽ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. എന്താ? നീ എന്റെ ദാസനായിരിക്കണം, ദാസനായിരിക്കണം. നാം ആ നിലയിൽ കർത്താവിനായിട്ട് പൂർണ്ണമായി അടിയറ വെച്ചവരാണ്. 2 പറയുന്നത് ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലെ. നോക്കുക, ദൈവത്തിന് എന്തിനാ അവന്റെ അപ്പന്റെ പേരും അവന്റെ വംശാവലിയും എല്ലാം കൂടെ പറഞ്ഞ് ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലെ എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? സഹോദരി, നിന്റെ ഹിസ്റ്ററി ദൈവത്തിനറിയാം. നീ ഏത് വീട്ടിൽ നിന്നാ വന്നത്, നിന്റെ ചുറ്റുപാട്, നീ കടന്നു വന്ന ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ദൈവത്തിനറിയാം. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ എല്ലാ പ്രത്യേകതകളും, നിന്റെ പ്രീ ഹിസ്റ്ററി, ഇതെല്ലാം ദൈവത്തിനറിയാം. ഓ, എന്റെ ദാസനായ ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലെ. സെരുബ്ബാബേലെ എന്നുള്ള വിളി വരുമ്പോ വളരെ പേഴ്സണലായ വിളിയാണ്, വളരെ വ്യക്തിപരമായ. എന്നെ നിന്നെ പേർക്കെല്ലാം വിളിച്ചു എന്ന് പറഞ്ഞതുപോലെ വളരെ വ്യക്തിപരമായ ഒരു വിളിയാണ്. ഞാൻ, നോക്കുക, എന്തൊരു ധൈര്യം, എന്തൊരു ഉറപ്പാണ്. ആ ഞാൻ ആരാണ്? ആ ഞാൻ എന്ന് പറയുന്നത് ഓ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവാണ് ഞാൻ. നിന്നെ എടുത്ത്, ആ ഓ നീയുമായിട്ട് നിന്നെ ആ നിലയിൽ തെരഞ്ഞെടുത്ത് നിന്നെ ഞാൻ ഒരു മുദ്രമോദരമാക്കും, ഇന്റിമേറ്റായ ഒരു ബന്ധത്തിലേക്ക് നയിക്കും, ഒരു അധികാരം നിനക്ക് നൽകും. നമുക്ക് അവിടെ പല കാര്യങ്ങളുണ്ട്. നാം അവിടുത്തെ ദാസനായിട്ട് നിന്നാൽ നമ്മുടെ ചരിത്രം അവിടത്തേക്ക് അറിയാം. അതവിടത്തേക്ക് മറന്നിരിക്കുന്നില്ല. ആ മുഴുവൻ ചരിത്രം ഉൾക്കൊണ്ട് തന്നെ നമ്മളെ സ്നേഹിച്ച ദൈവം അവിടുന്ന് പറയുന്നു, ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലെ, നോക്കുക, നമ്മളെ പേർച്ചൊല്ലി വിളിക്കുന്നു. ഞാൻ ദൈവം, വലിയവനായ ദൈവം. ആ ഓരോ വാക്കിന്റെ പിന്നിലും വലിയ അർത്ഥങ്ങളുണ്ട്. ഞാൻ വലിയവനായ ദൈവം, നിന്നെ എടുത്ത്, നിന്നെ ചൂസ് ചെയ്ത്, തൊട്ട് താഴെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. നിന്നെ എടുത്ത് മുദ്രമോദരമാക്കും. മുദ്രമോദരത്തിന്റെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് അടുത്ത ഒരു ബന്ധത്തെ കാണിക്കുന്നു, ഒരു അധികാരത്തെ കാണിക്കുന്നു. നമ്മളെ ആ നിലയിൽ ആക്കി തീർക്കും. ഏത് കാലഘട്ടത്തിൽ ഓ പലരും സ്വന്തം കാര്യങ്ങൾക്ക് തിരിയുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവ സഭയുടെ പണി, ആലയത്തിന്റെ പണി, കർത്താവിന്റെ ശരീരത്തിന്റെ പണി നാം പ്രധാനമായിട്ട് എടുത്താൽ ഇത് ഒരു വാഗ്ദത്ത വചനമായിട്ട് നമുക്കെടുക്കാം. നാം ഇന്ന് കർത്തൃമേശയുടെ മുമ്പാകെ ആയിരിക്കുകയാണ്. നാം അതൊരു ഉടമ്പടിയുടെ അവസ്ഥ കൂടെയാണ്. കർത്താവിനോടുള്ള ഉടമ്പടി, കർത്താവിന്റെ ശരീരത്തോടുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്കതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസുമായിട്ടുള്ള എന്റെ അടുപ്പം എന്നുള്ള നിലയിലല്ല. അതിനെ നമുക്ക് കാണാവുന്ന പാകത്തിൽ, ഒരു കപ്പിന്റെ പാകത്തിൽ നമുക്കതിനെ എടുത്ത് ആ നിലയിൽ നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ ഇതിന്റെ ശരീരത്തോടുള്ള എന്റെ ബന്ധം അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ നിലയിലെ പറയാനായിട്ട് കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ അനുഗ്രഹീതമായ ഒരു അനുഭവമായിരിക്കും. അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ മാത്രം വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യിരമ്യാവിന്റെ പുസ്തകത്തില് ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. യിരമ്യാവിന്റെ പുസ്തകം അതിന്റെ 22-ാമത്തെ വചനം, 22-ാമത്തെ അധ്യായം, 22-ാമത്തെ അധ്യായത്തിൽ ഇതാ മറ്റൊരു ആളെ കുറിച്ച് വായിക്കുന്നു. 22:24, യഹോവയാക്കീമിന്റെ മകനായി യഹൂദ രാജാവ് കുഞ്ഞിയാവ് എന്റെ വലം കൈക്ക് ഒരു മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. ഹോ, എന്തൊരു ഭയങ്കരമായ ഒരു കാര്യമാണ്! യഹൂദ രാജാവാണ് കുഞ്ഞിയാവ്. ഇതാരാണ്? യഹോയാക്കീമിന്റെ മകനായ യഹോയാക്കീം എന്ന് പറഞ്ഞ് ഒരുവനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. നമുക്കതിന്റെ ചരിത്രങ്ങളൊക്കെ രണ്ട് രാജാക്കന്മാരില്ല കാണാനായിട്ട് കഴിയും. രണ്ട് രാജാക്കന്മാർ, വളരെ വേഗത്തില് ആ ഒരു അതിൽ നിന്ന് ഒരു വചനം കൂടെ വായിക്കാം. രണ്ട് രാജാക്കന്മാർ, ഈ കുഞ്ഞിയാവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് യഹോയാക്കീനാണ്. ആ യഹോയാക്കീനെ എന്തുകൊണ്ടാണ്? അവനൊരു കാലത്ത് മുദ്രമോതിരമായിരുന്നു, കർത്താവിന്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നു. അവനെ എന്തുകൊണ്ടാ എടുത്ത് ഊരി എറിഞ്ഞു കളഞ്ഞത് എന്ന് നമ്മൾ നോക്കുക. അതിന്റെ രണ്ട് രാജാക്കന്മാർ 24:8 വചനം മുതൽ യഹോയാക്കീൻ, അവനെയാണ് കുഞ്ഞിയാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, യഹോയാക്കീൻ എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ഒരു പേരായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. ഗോഡ് എസ്റ്റാബ്ലിഷർ എന്നായിരുന്നു അതിന്റെ അർത്ഥം. ഗോഡ് എസ്റ്റാബ്ലിഷർ, യഹോയാക്കീൻ എന്നായിരുന്നു പേര്. അവൻ ദൈവത്തെ വിട്ട് തന്റെ വഴിക്ക് തിരിഞ്ഞപ്പം അവന്റെ പേര് മാറി കുഞ്ഞിയാവെന്നായി. കുഞ്ഞിയാവെന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിന്റെ അർത്ഥം ദൈവം അവനെ വിട്ടുകളഞ്ഞു എന്നാണ് അർത്ഥം. ഓ, നോക്കുക, ഇപ്പോഴ് പരിശുദ്ധാത്മാവ് അവനെ ആ പേര് വിളിച്ചിട്ട് പറയുന്നു, കുഞ്ഞിയാവേ നിന്നെ ഒരിക്കൽ മുദ്രമോചനമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. അവനെന്താ ചെയ്തത്? രണ്ട് രാജാക്കന്മാർ നാം പറഞ്ഞ വചനത്തിലേക്ക് വരിക. 24-ാമധ്യായം അതിന്റെ 8-ാമത്തെ വചനം, യഹോയാക്കീം കുഞ്ഞിയാവ് അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 18 വയസ്സായിരുന്നു. അതിന്റെ 9-ാമത്തെ വചനം, അവൻ തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ കൽപ്പനയൊന്നും ലംഘിക്കുന്നില്ലല്ലോ, ദൈവത്തിന് അനിഷ്ടമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ദൈവം നമ്മെ ഈ കാലഘട്ടത്തിൽ ഏൽപ്പിച്ച പ്രവൃത്തി വിട്ട് സ്വന്തം പ്രവൃത്തിയുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ദൈവത്തിന് അനിഷ്ടമായ പ്രവൃത്തി ചെയ്യുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ കുഞ്ഞിയാവിനെ എന്താ ദൈവം പറഞ്ഞത്? നീ ഒരു മുദ്രമോചനമായിരുന്നു, ഒരു കാലത്ത് നീ മുദ്രമോചനമായിരുന്നു, പക്ഷെ ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. നമുക്കാർക്കും ഈ ഒരു വിധി വരാതിരിക്കട്ടെ. നമുക്കതിന് പകരം സെരുബാബേലിൽ നിന്ന് ലഭിച്ച ആ വാഗ്ദാനം, നിന്നെ ഞാൻ എടുത്തെന്റെ മുദ്രമോചനമാക്കും എന്ന് പറഞ്ഞ ആ വചനം നമുക്കൊരു വാഗ്ദത്ത വചനമായിട്ട് സ്വീകരിക്കാം. നമുക്ക് ഉത്തമഗീതത്തിലെ ആ ശൂനേമിയോട് ചേർന്ന് നമുക്ക് പറയാം, കർത്താവേ എന്നെ ഒരു മുദ്രമോചനമായിട്ട് നിന്റെ ഭുജത്തിന്മേലും നിന്റെ ഹൃദയത്തിന്മേലും വഹിച്ചുകൊള്ളണമേ. നോക്കുക, നമ്മളൊരു മുദ്രമോതിരമാണ്, പക്ഷേ നമുക്ക് പറയാൻ കഴിയും യജമാനന് മുദ്രമോതിരത്തിന്മേൽ അവകാശമുള്ളതുപോലെ തന്നെ മുദ്രമോതിരത്തിന് യജമാനന്റെ മേലും അവകാശമുണ്ട്. നമ്മളൊരു പാട്ടില് പലപ്പോഴും പാടാറുണ്ടല്ലോ, എൻ ഉടയവൻ എൻ അവകാശം. എന്താ അത് നമ്മൾ പാടുമ്പോൾ ആ വഴി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ ഉടയവൻ എന്റെ അവകാശം. ഇപ്പോ ഈ പുസ്തകം നോക്കുക, ഈ പുസ്തകത്തിന്റെ ഉടയവൻ ഞാനാണ്, എന്റെ അവകാശം ഈ പുസ്തകമാണ്. എന്നാൽ ഈ പുസ്തകം തിരിഞ്ഞിട്ട് പറയുക, ഈ എന്റെ ഉടയവൻ എന്റെ അവകാശമാണെന്ന് പറഞ്ഞാൽ പുസ്തകം ഉടയവനെ അവകാശമായിട്ട് പറയുക. ഞാൻ പറഞ്ഞത് വ്യക്തമായ എന്റെ ഉടയവൻ എന്റെ അവകാശം, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ് എന്റെ ഉടമസ്ഥാവകാശം. ആ അത് യജമാനനുള്ളതാണ്. ഇവിടെ ഇതാ ആ കയ്യിലുള്ള സാധനം കയറി പറയുന്നു, എന്റെ ഉടയവൻ എന്റെ അവകാശമാണെന്ന് പറയുമ്പോ നോക്കുക, ഇതൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. ഓ, അവള് പറഞ്ഞു, എന്നെ ഒരു മുദ്രമോദരമായിട്ട് നിന്റെ ഹൃദയത്തിലും നിന്റെ ഭുജത്തിലും വഹിച്ചുകൊള്ളണമേ, വെച്ചുകൊള്ളണമേ എന്ന് പറയുമ്പോ വളരെ വളരെ അടുത്ത ഒരു ബന്ധമാണ്. പ്രിയമുള്ളവരെ, നാമും നമ്മുടെ കർത്താവും തമ്മിലുള്ള ബന്ധം, കർത്താവിന്റെ അവകാശമാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ അവകാശമാണ് കർത്താവ്. നമ്മുടെ ഇൻഹെറിറ്റൻസ് ആണ് കർത്താവ്, കർത്താവിന്റെ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ. ഓ, ഇതൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ്. ഈ ബന്ധം ഒരു മുദ്രബോധനം പോലെ, ഇത്ര ഇന്റിമേറ്റ് ആയ ഒരു ബന്ധം. അതിലേക്ക് നമ്മളെ ഈ കാലഘട്ടത്തിൽ ദൈവം നടത്തും. എന്തു വേണം? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിന്റെ ആലയത്തിന്റെ പണി, അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നാം ഇന്ന് കർത്തൃമേശയിലെ പങ്കാളികളാകുമ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമുക്ക് ഈ വചനങ്ങളെ ഗൗരവത്തോടെ എടുക്കാം, നമുക്ക് ഗൗരവത്തോടെ എടുക്കാം. നമുക്ക് നമ്മളെക്കുറിച്ച്, ഓ അപ്പോസ്തലനായ പൗലോസ് തന്റെ കാലഘട്ടത്തിലെ മറ്റു പലരെ കുറിച്ചും പറഞ്ഞത്, നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദുഃഖത്തോടെ രേഖപ്പെടുത്താൻ ഇടയാകാതിരിക്കട്ടെ, എല്ലാവരും അവനവന്റെ പ്രവൃത്തിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് നമ്മളെക്കുറിച്ച് പറയുവാൻ ഇടയാകാതിരിക്കട്ടെ. നമുക്ക് നമ്മളെ കൊണ്ടാകുന്നത്, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഈ നല്ല പ്രവൃത്തിക്കായിട്ട് അനിയോന്യം ഉത്സാഹിപ്പിക്കാം. ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ധൈര്യപ്പെടുകയും നിന്ന് മുതൽ നമുക്ക് മുന്നോട്ട് ദൃഷ്ടി വെക്കാം. നമുക്ക് മുന്നോട്ട് ദൃഷ്ടി വെക്കുക. ദൈവം നമ്മളെ മുദ്രബോധമാക്കി തീർക്കും. ആമേൻ.